2022 ജൂൺ 1 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സൈബർ സുരക്ഷയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും. കെ എസ് സന്ദീപ് എഴുതുന്നു. സൈബർ സുരക്ഷ ശക്തിപ്പെടുത്താനായി കേരള പോലീസിന് കീഴിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി വിംഗ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തിന് വയസ്സ് 1 ആകുന്നു. സൈബർ പോലീസ് സ്റ്റേഷൻ, ഹൈടെക് സെൽ, സൈബർ ഡോം തുടങ്ങിയവ ഡിവിഷന് കീഴിലാക്കാനായിരുന്നു പദ്ധതി. പോലീസ് ആസ്ഥാനമാണ് പ്രവർത്തന കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഇൻഫർമേഷൻ ആന്റ് കമ്പ്യൂട്ടർ ടെക്നോളജിയെ ഡിവിഷന് കീഴിലാക്കാനും തീരുമാനിച്ചിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് പരിഗണിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ പരിഗണനയിലാണെന്ന് പ്രഖ്യാപിച്ചത്. സൈബർ ഫോറൻസിക് വിഭാഗവും ഡിവിഷന്റെ കീഴിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഓൺലൈൻ പോർണോഗ്രഫി, ഗെയിം എന്നിവ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിന്റെ ഭാഗമായിരുന്നു. പോലീസ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന് ഇതുവരെ ധനകാര്യ വകുപ്പ് പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്നാണ് വിവരം. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനൊപ്പം പ്രഖ്യാപിച്ച സാമ്പത്തിക കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസിലെ പ്രത്യേക വിഭാഗം അടുത്തിടെ നിലവിൽ വന്നിരുന്നു. ഈ വിംഗിലേക്ക് DYSPമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും നിയമിച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങി. ദിനം പ്രതി സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഇക്കാലത്ത് സൈബർ ഓപ്പറേഷൻ വിംഗ് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ പോലീസിൽ തന്നെ സൈബർ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ ഏകോപനം സൈബർ ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് ഡിവിഷനിലൂടെ സാധ്യമാകുമെന്നതിൽ സംശയമില്ല. ഒരിക്കലും ഒഴിച്ചു നിർത്താനാവാത്ത ഈ വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളിൽ ധനകാര്യ വകുപ്പ് ഒരിക്കലും വില്ലനാകരുത്. ദിവസേന അത്രയധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പരാതിക്കാരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് മറക്കരുത്. സൈബർ ഒളിയിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പ്രതികളെ അതിവേഗം പിടികൂടിയാൽ മാത്രമേ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയൂ. എത്രയും വേഗം പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് ധനകാര്യ വകുപ്പ് അംഗീകരിക്കുകയാണ് വേണ്ടത്. സാമ്പത്തിക സ്ഥിതിയുടെ പേരിൽ സൈബർ കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ പരിമിതപ്പെടരുത്. സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എന്തും ചെയ്യാവുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ കാര്യക്ഷമമായ ഒരു സൈബർ ഓപ്പറേഷൻ വിംഗ് ആൻഡ് സൈബർ ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് ഡിവിഷൻ രൂപീകരിക്കുക തന്നെ വേണം. സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാണിച്ചായിരിക്കും ഒരുപക്ഷെ ധനകാര്യ വകുപ്പ് മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. കേരള പോലീസിൽ നിലവിൽ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥരുണ്ടെന്ന കാര്യം വിസ്മരിക്കരുത്. അതിനാൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയില്ല. സൈബർ കേസുകൾ അന്വേഷിക്കുന്ന വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് കാലത്തിന്റെ ആവശ്യമാണ്. കേരള പോലീസിന്റെ സൈബർ കേസുകളുടെ അന്വേഷണം മികച്ച നിലയിലാണ്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഒരു കാരണവും വിലങ്ങുതടിയാവരുത്. സംസ്ഥാനത്തെ 19 സൈബർ പോലീസ് സ്റ്റേഷനുകളിലും കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം ഉചിതമാണ്. നിലവിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ 2 വനിതാ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇത് 5 മാറും. സാമ്പത്തിക തട്ടിപ്പ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരാതിക്കാരായുള്ള കേസുകളാണ് സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. വനിതാ ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കേസുകളിൽ സ്ത്രീകൾ പരാതി നൽകാൻ മടിക്കുന്ന സ്ഥിതിയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സ്റ്റേഷനുകളിലേക്ക് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. വനിതാ പോലീസിന്റെ അഭാവത്തിൽ ദൃശ്യങ്ങൾ പോലീസുകാർ വീക്ഷിക്കുമെന്നതായിരുന്നു പ്രധാന പ്രശ്നം. അതിനാലാണ് പലരും പരാതി നൽകാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നത്. അടുത്ത കാലം വരെ വനിതാ ഉദ്യോഗസ്ഥരെ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ മാത്രമാണ് നിയോഗിച്ചിരുന്നത്. കൂടുതൽ പോലീസുകാർ എത്തുന്നതോടെ ഇവർക്കാകും അന്വേഷണത്തിന്റെ ചുമതലയും. സൈബർ സ്റ്റേഷനുകളിൽ കേസന്വേഷണങ്ങൾക്കായി സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള പോലീസ് വളരെ മുന്നിലാണെന്നുള്ളത് അഭിമാനകരമാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന ബഡ്ജറ്റിൽ 4.5 കോടി രൂപയാണ് സൈബർ സുരക്ഷയ്ക്കായി നീക്കിവച്ചത്. 14 കോടി രൂപ സൈബർ മേഖലയ്ക്കായി വേറെയും മാറ്റിവെച്ചു. ഓരോ സംസ്ഥാനത്തെയും സൈബർ കുറ്റകൃത്യങ്ങൾ ദേശീയ തലത്തിൽ കൈമാറുന്ന രീതി അന്വേഷണങ്ങൾക്ക് കൂടുതൽ സഹായകമാകുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുതലാണെന്നത് ഗൌരവമായി കാണണം. ഇന്റർനെറ്റിന്റെ സുലഭമായ ലഭ്യതയും സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപയോഗവും സൈബർ കുറ്റങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ തുറക്കുന്നു. വ്യക്തിഹത്യ നടത്തുന്നതിനും സ്ത്രീകളെ അപമാനിക്കുന്നതിനും ഈ സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അപകടകരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ആഗോള പ്രശ്നമാണിത്. കൃത്യമായി അന്വേഷണം നടത്തിയാൽ കുറ്റവാളികൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പലപ്പോഴും ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ കുറ്റം ചെയ്താൽ രക്ഷപ്പെടുമെന്ന ചിന്ത തെറ്റാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. മറ്റു കുറ്റങ്ങളെ അപേക്ഷിച്ച് സൈബർ കേസുകളിൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓൺലൈൻ കുറ്റങ്ങളിൽ ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കും. നിലവിലെ IT വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന പരാതികളിൽ നടപടിയുണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. സൈബർ കുറ്റവാളികളെ ട്രാക്ക് ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിലും പിടികൂടുകയെന്നത് അസാധ്യമല്ല. ആഗോളതലത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് തെളിവ് ശേഖരം വേണ്ടിവരുമ്പോഴുള്ള സ്വാഭാവിക കാലതാമസമാണത്. ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സൈബർ ഓപ്പറേഷൻ ആൻഡ് സൈബർ ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് ഡിവിഷന്റെ രൂപീകരണത്തോടെ കഴിയും. സാങ്കേതികവിദ്യ കുതിച്ചുയരുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങളുടെ ഏജൻസികളുടെ സ്വഭാവവും മാറും. അതിനനുസരിച്ച് അന്വേഷണ രീതികളും പരിഷ്കരിക്കേണ്ടതുണ്ട്. സൈബർ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളിൽ ധാരാളം പേരാണ് ഇരയാകുന്നത്. ഇത്തരം കേസുകളിൽ പ്രതികൾ കുടുങ്ങുന്നതും കുറവാണ്. സൈബർ തട്ടിപ്പുകാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെങ്കിൽ ശക്തമായ നിയമ സംവിധാനവും വേണം. അതിനായി ഐടി നിയമത്തിൽ ഭേദഗതി വേണമെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട്.